മർക്കോസ് അധ്യായം 15. അതിരാവിലെ തന്നെ മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും വേദജ്ഞരും ന്യായാധിപ സംഘത്തിലുള്ള എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു.
നീ യഹൂദരുടെ രാജാവാണോ?
പീലാത്തോസ് ചോദിച്ചു.
അതെ, താങ്കൾ പറയുന്നത് ശരി തന്നെ.
യേശു ഉത്തരം പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാർ യേശുവിനെതിരായി പല ആരോപണങ്ങളും ഉന്നയിച്ചു. പീലാത്തോസ് വീണ്ടും യേശുവിനോട്,
താങ്കൾ മറുപടിയൊന്നും പറയുന്നില്ലേ? നോക്കൂ, എത്രയോ ആരോപണങ്ങളാണ് അവർ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്
എന്ന് ചോദിച്ചു. എന്നിട്ടും യേശു ഉത്തരമൊന്നും പറയാതിരുന്നതുകൊണ്ട് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ഉത്സവ സമയത്ത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവായി. ഒരു കലാപത്തിൽ കൊല നടത്തിയ കലഹക്കാരുടെ കൂടെ ബറബാസ് എന്നു പേരുള്ള ഒരാൾ കാരാഗ്രഹത്തിൽ ഉണ്ടായി. ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു തങ്ങൾക്ക് വേണ്ടി പതിവ് പോലെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യ പുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് യേശുവിനെ തന്റെ പക്കൽ ഏൽപ്പിച്ചതെന്നറിഞ്ഞ് പീലാത്തോസ് അവരോട്,
യഹൂദരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ
എന്ന് ചോദിച്ചു. എന്നാൽ ബറബാസിനെ വിട്ടുതരണമെന്ന് പീലാത്തോസിനോട് ആവശ്യപ്പെടുവാൻ മുഖ്യ പുരോഹിതന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു.
എങ്കിൽ യഹൂദരുടെ രാജാവ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇയാളെ ഞാൻ എന്ത് ചെയ്യണം
എന്ന് പീലാത്തോസ് ചോദിച്ചു. എന്നവർ ഉച്ചത്തിൽ അട്ടഹസിച്ചു.
എന്തിന്? അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്?
പീലാത്തോസ് ചോദിച്ചു. എന്നവർ അത്യുച്ചത്തിൽ കൂകി വിളിച്ചു. ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ബറബാസിനെ അവർക്ക് വേണ്ടി മോചിപ്പിച്ചു. അയാൾ യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിപ്പിച്ച ശേഷം ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ ദേശാധിപതിയുടെ ആസ്ഥാനമുള്ള മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അവർ പട്ടാളത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. അവർ അദ്ദേഹത്തെ ഒരു ചുവന്ന അങ്കി ധരിപ്പിച്ചു. അതിനുശേഷം മുള്ളുകൾ കൊണ്ടൊരു കിരീടം മടങ്ങി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. പിന്നീട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ അദ്ദേഹത്തിന്റെ തലയിൽ കോൽ കൊണ്ടടിച്ചു, ദേഹത്ത് തുപ്പി, മുട്ടുകുത്തി അദ്ദേഹത്തെ നമസ്കരിച്ചു. ഇങ്ങനെ പരിഹസിച്ച ശേഷം അവർ ചുവന്ന അങ്കി നീക്കി അദ്ദേഹത്തെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. പിന്നീട് അവർ അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ കൊണ്ടു. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും പിതാവായ ഷിമോൻ എന്നു പേരുള്ള ഉറേനക്കാരനായ ഒരു മനുഷ്യൻ ഗ്രാമപ്രദേശത്തു നിന്ന് അതുവഴി കടന്നുപോകുകയും അവർ അയാളെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. അവർ യേശുവിനെ തലയോടിന്റെ സ്ഥലം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി. മീറ കലർത്തിയ വീഞ്ഞ് അവർ അദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അവർ അദ്ദേഹത്തെ ക്രൂശിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ പങ്കിട്ട് ഓരോരുത്തരും ഏത് കിട്ടുമെന്ന് അറിയുവാൻ നറുക്കിട്ടു. 3 നേരത്താണ് അവർ അദ്ദേഹത്തെ ക്രൂശിച്ചത്. യഹൂദരുടെ രാജാവ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മീരെ എഴുതി വച്ചിരുന്ന കുറ്റപത്രം. അവർ അദ്ദേഹത്തോടു കൂടെ 2 ഒരുവനെ വലത്തും മറ്റവനെ ഇടത്തുമായി ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട്,
ഹേ, ദേവാലയം നശിപ്പിച്ചിട്ട് 3 പണിയുന്നവനെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കാ
എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂശിച്ചു. അങ്ങനെ തന്നെ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു,
ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെ രക്ഷിക്കാനോ കഴിവില്ല. ഇസ്രായേലിന്റെ രാജാവായ ഈ ക്രിസ്തു ഇപ്പോ ക്രൂശിയിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എങ്കിൽ നമുക്ക് കണ്ട് വിശ്വസിക്കാം.
തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അദ്ദേഹത്തെ നിന്ദിച്ചു. 6 മുതൽ 9 വരെ ദേശമെല്ലാം അന്ധകാരം വ്യാപിച്ചു. 9 നേരത്തെ യേശു,
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത്
എന്നർത്ഥമുള്ള
എലോഹീ എലോഹീ ലമാ ശബ്ബത്താനി
എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അടുത്തു നിന്നവരിൽ ചിലർ ഇത് കേട്ട്,
അതാ അയാൾ ഏലിയാവിനെ വിളിക്കുന്നു
എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടിച്ചെന്ന് ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞു നിറച്ച് ഒരു ഞാങ്ങണത്തണ്ടിന്മേൽ വച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തുകൊണ്ട്,
നിൽക്കൂ, ഏലിയാവ് അയാളെ താഴെ ഇറക്കാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം
എന്ന് പറഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാണൻ വിളിച്ചു. ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ 2 കീറിപ്പോയി. യേശുവിന്റെ മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ അദ്ദേഹത്തിന്റെ നിലവിളി കേൾക്കുകയും അദ്ദേഹം മരിച്ചതെങ്ങനെയെന്ന് കാണുകയും ചെയ്തിട്ട്
നിശ്ചയമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു
എന്ന് പറഞ്ഞു ചില സ്ത്രീകൾ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും ശലോമയും ഉണ്ടായി. ഗലീലയിൽ വെച്ച് യേശുവിനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നവരാണ് ഈ സ്ത്രീകൾ. യെരൂശലേമിലേക്ക് അദ്ദേഹത്തോടും കൂടെ വന്ന മറ്റു പല സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ശബ്ബത്തിന്റെ തലേ ദിവസമായ ഒരുക്ക ദിവസമായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരമായപ്പോൾ ന്യായാധിപ സംഘത്തിലെ പ്രമുഖാംഗവും ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നവനുമായ അരിമധ്യയിലെ യോസേഫ് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. ഇത്ര വേഗം യേശു മരിച്ചുപോയെന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അയാൾ ശതാധിപനെ വരുത്തി,
യേശു മരിച്ചു കഴിഞ്ഞുവോ
എന്ന് ചോദിച്ചു. ശതാധിപനിൽ നിന്ന് ഈ കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം ശരീരം യോസേഫിന് വിട്ടുകൊടുത്തു. യോസേഫ് ഒരു ലിനൻ കച്ച വാങ്ങി മൃതദേഹം താഴെയിറക്കി ആ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്ന കല്ലറയിൽ വെച്ചു. പിന്നീട് അയാൾ ഒരു കല്ലുരുട്ടി കല്ലറയുടെ വാതിൽക്കൽ വെച്ചു. മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മയായ മറിയയും അദ്ദേഹത്തെ വച്ചത് എവിടെയെന്ന് കണ്ടു.